بدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم, وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم, وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء, واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. وإذا طلقتم النساء فبلغن أجلهن فلا تعذروهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف, ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر, ذلكم أزكى لكم وأطهر, والله يعلم وأنتم لا تعلمون.
بهمان رايا സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് എല്ലാവരോടും ആമുഖമായി ഉണർത്തുകയാണ്. സൗഹൃദം സ്ഥാപിക്കേണ്ടത് എങ്ങനെയാണ് എന്നും കുടുംബബന്ധങ്ങൾ പുലർത്തുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിക നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്നുമൊക്കെയാണ് നാം ചർച്ച ചെയ്തു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ വാസുലു ബിൽ മുഖാഫി, പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ, കുടുംബക്കാരനായ ഒരാൾ നമ്മെ ഒരു നിർണായക ഘട്ടത്തിൽ സഹായിച്ചു, അത് മനസ്സിൽ വച്ച് മറ്റൊരു പ്രശ്നം അയാൾക്കുണ്ടായപ്പോൾ പണ്ട് എന്നെ പരിഗണിക്കുകയും സഹായിക്കുകയും ചെയ്തവനാണ് എന്നതുപോലെ ഇന്ന് ഞാൻ അയാളെ സഹായിക്കും, ഇതാണല്ലോ പ്രത്യുപകാരം. യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം ചെയ്യുന്നവനല്ല, അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കലായില്ല എന്നർത്ഥം. വലാക്കിന്നൽ വാസിൽ അല്ലവി ഇദാ ഖതഅച റഹിമഹു വസലഹ, യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ ബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടി യത്നിക്കുക എന്നതാണ്. മുറിഞ്ഞ ബന്ധം ചേർക്കുക എളുപ്പമല്ല, ദുർവാശയും ഷാഢ്യവും ഒക്കെ ബന്ധങ്ങൾ അറ്റുപോയത് ചേർക്കാനുള്ള സന്ദർഭങ്ങൾ വന്നാലും അത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇബ്ലീസ് സമ്മതിക്കില്ല കുടുംബബന്ധം ചേർക്കാൻ. കുടുംബബന്ധം നാളെ എപ്രകാരമാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു സ്വഹാബി നബി സുഹൈൽ ബുഖാരിയിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസുള്ളത്, മുറിഞ്ഞ ബന്ധം പരമാവധി ത്യാഗം ചെയ്ത് വിട്ടുവീഴ്ച കാണിച്ച് ഇങ്ങോട്ട് ഏറ്റുവാങ്ങിയ അപമാനങ്ങളൊക്കെ മറന്ന് എന്നാലും അവരുമായി ബന്ധം ചേർക്കുക ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാം അതിന് പ്രത്യേകം പ്രാധാന്യം നൽകി എന്നതിന്റെ പേരിൽ, ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല, അതിനൊരാൾ ശ്രമിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതായി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്നത്. ഇനിയോ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇത് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. അന്ന റജുലൻ ഖാൽ, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്നലി ഖുറാബതൻ അസ്ലുഹും വയഖ്തഊനനി, എനിക്ക് ചില കുടുംബ ബന്ധങ്ങളുണ്ട്, ഞാനത് ചേർക്കാറുമുണ്ട്, പക്ഷേ അവരത് മുറിച്ചു കളയുന്നു. ബന്ധം മുറിഞ്ഞിരിക്കുകയാണ്, മുറിച്ചത് ഞാനല്ല അവരാണ്. ഞാനത് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അവരുടെ അരികിൽ ചെല്ലുന്നു, അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിയുന്നു, അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഞാൻ ശ്രമിക്കുന്നു എന്നും അവർ വകവെക്കുന്നില്ല. അവരാണ് കുടുംബ ബന്ധം മുറിച്ചു കളയുന്നത് പ്രവാചകരെ. ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നു, അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, അവരെനിക്ക് ദോഷം ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ കുടുംബക്കാർ. നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യുന്നു, അവരിങ്ങോട്ട് മോശമായി പെരുമാറുന്നു. അതേപോലെ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങളിൽ ഞാൻ സഹനം പാലിക്കുന്നു, പക്വത കാണിക്കുന്നു. അവരാണെങ്കിലോ വിവരക്കേടുകൊണ്ട് അന്യായം പ്രവർത്തിക്കുന്നു, അവർ എന്നോട് അന്യായം പ്രവർത്തിക്കുന്നു, ഞാൻ അങ്ങോട്ട് പക്വമായി പെരുമാറുന്നു. അങ്ങനെയുള്ളപ്പോൾ എന്താണ് സ്ഥിതി പ്രവാചകരെ? അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ബന്ധം ചേർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ടോ? ചില സുഹൃത്തുക്കൾ കഴിഞ്ഞ ആഴ്ച ഒത്തുപോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചൊരു ചോദ്യതാണ്, എന്ത്? കുടുംബക്കാരെ ഇങ്ങോട്ട് മുറിക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് ചേർക്കാൻ ശ്രമിക്കുന്നു, അവർ വരുന്ന വീട്ടിൽ കാല് കുത്തണ്ട, ഇങ്ങോട്ട് വരണ്ട, അങ്ങനെയുള്ളവരുടെ എന്ത് സമീപനം? അതാണ് ഈ മനുഷ്യന്റെ പ്രശ്നം. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞ മറുപടി, ലഗിൻ കുൻത കമാ ഖുൽത, നീ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എങ്കിൽ, എന്താണ് നിന്നെ സംബന്ധിച്ചിടത്തോളം, അതുസ്വിഹുമുൽ മല്ല്, നിനക്ക് മടുപ്പ് നിന്നിലേക്ക് ഉണ്ടാകുമാർ, നിനക്ക് മടുപ്പ് വരുമാർ നീ കുടുംബ ബന്ധം ചേർക്കാൻ. അവർ മുറിച്ചു കളയുമ്പോൾ അതിൽ നിന്ന് വിട്ടുമാറാതെ വീണ്ടും നീ കഷ്ടപ്പെട്ടുകൊണ്ട് മടുപ്പ് അനുഭവപ്പെട്ടുകൊണ്ട് നീ അങ്ങോട്ട് തന്നെ കടന്നു ചെല്ലുകയാണ് എങ്കിൽ, വലാ യസാലു മാഅക മിനല്ലാഹി വഹീറുൻ അലൈഹിം മാ ദുംതു അലാ ദാലിക, നീ ആ അവസ്ഥ തുടരും, മാ ദുംതു അലാ ദാലിക, നീ ആ അവസ്ഥയിൽ തുടരുന്നേടത്തോളം കാലം നിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിനക്ക് സഹായിയായി അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിക്കുന്നതാണ്. നിനക്ക് ആ ഉൽക്കടമായ ആഗ്രഹം കുടുംബ ബന്ധം ചേരണമെന്നല്ലേ? അവരെ മുറിക്കാൻ വേണ്ടി പിന്നെ ശ്രമിക്കുന്നു, നിന്നെ തെറി വിളിക്കുന്നു, നിന്നെ ആട്ടി പുറത്താക്കുന്നു, എന്നിട്ടും നീ ബന്ധം പുലർത്താൻ വേണ്ടി യാതൊരു എളുപ്പമില്ലാതെ അങ്ങോട്ട് കടന്നില്ല. നമ്മുടെ പ്രയോഗമാണ് ഒരു എളുപ്പമില്ലാതെ, ഒരു നാണമില്ലാതെ പിന്നെ അങ്ങോട്ട് കയറിച്ചില്ല. റസൂൽ പറയുന്നു, അങ്ങനെ കയറി ചെന്നാൽ ഒരിക്കൽ നിന്റെ ലക്ഷ്യം നിറവേറും. അതുകൊണ്ട് ഇങ്ങോട്ട് മുറിക്കുന്നവർ എത്ര മുറിച്ചാലും നമ്മൾക്കൊണ്ട് മനസ്സുകൊണ്ടും സാധിക്കുന്നത്രയും, അതാ പറഞ്ഞു നിനക്ക് മടുപ്പുണ്ടാകുന്നത്രയും നീ പോയിക്കുവെന്ന പറഞ്ഞു. മനസ്സിലായോ നിനക്ക്? അല്ലാതെ ഇങ്ങോട്ട് രണ്ട് ദേഷ്യം പിടിച്ചും പിന്നെ ഇങ്ങോട്ട് പറയുമ്പോഴേക്കും അങ്ങനെ പറഞ്ഞവൻ സംഗതി എന്റെ സ്വന്തം ആള് തന്നെയാണ്, എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് തന്നെയാണ്, അല്ലെങ്കിൽ എന്റെ അളിയനാണ്, അല്ലെങ്കിൽ എന്റെ കൊച്ചുമ്മയുടെ മകനാണ്, എന്നാലും ഞാൻ എന്താണ്, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമല്ല, കാലുകുത്തുന്ന പ്രശ്നമല്ല, അവരുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കില്ല, ആ വീട്ടിലൊരു ചടങ്ങിൽ ഞാൻ സംബന്ധിക്കില്ല എന്നൊക്കെ ശാഠ്യം പിടിക്കലാണോ സത്യവിശ്വാസിയുടെ യോഗ്യത? അല്ല. അത് ഇബ്ലീസിനെ മാത്രം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. കുടുംബ ബന്ധം ചേരാനുള്ള സന്ദർഭങ്ങൾ എപ്പോൾ വന്നാലും, ചില വൈകാരികളിൽ അവർ എത്ര പ്രവർത്തിച്ചു എന്ന് വന്നേക്കാം, സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ അവർ നമ്മുടെ ബന്ധം അഭിലഷിക്കും, ആഗ്രഹിക്കും. ആ ഒരു സന്ദർഭത്തെങ്കിലും നമ്മൾ ആ ബന്ധം ചേർക്കാം, കുത്തി നോവിക്കാതിരിക്കാം, ഇപ്പൊ നിനക്ക് എന്റെ ആവശ്യം ഒന്നുമില്ല എന്ന് ചോദിക്കാം, പിന്നെ അങ്ങനെ സന്ദർഭം വരാമല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? അത് എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുകയും മനസ്സ് മുറിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം അവരിൽ നിന്ന് വന്നുപോയ പോരായ്മകൾ, അവരുടെ കുത്തുവാക്കുകൾ, അവരുടെ തെറ്റായ സമീപനങ്ങൾ, അത് പുറത്തു കൊടുക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുപോലെ അവരോട് മാന്യമായി പെരുമാറുക. അത്രയൊക്കെ കുടുംബ ബന്ധം ചേർക്കുന്നതിന് പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത്, കുടുംബ ബന്ധത്തിൽ ഛിദ്രതയുണ്ടായാൽ അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന മുറിയൽ ഏതാണ്? ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള മുറിയലാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ഏതാനും ആയത്തുകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ പറയുന്നത്? ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം? ഇസ്ലാമിൽ അതിന് കൃത്യമായ നിർദ്ദേശമുണ്ട്. വആശിറൂഹുന്ന ബിമാഅറൂഫ്, മാന്യമായ നിലയിൽ നിങ്ങൾ അവളുമാരുമായി സഹവർത്തിക്കുക. ഫഇൻ കരിഹ്തുമൂഹുന്ന, അവരെ നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ, ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് വെറുപ്പനുഭവപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടായിപ്പോയാൽ ഒരു പക്ഷേ നാളെ ആ ഭാര്യമാരിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായ ഖൈറ് തന്നേക്കാം. അതുകൊണ്ട് കണ്ട ഏതെങ്കിലും ഒരു വിഷമത്തിന്റെ പേരിൽ നിങ്ങൾ അവരെ ത്വലാഖ് ചെല്ലുന്നതിനെ കുറിച്ച് തീരുമാനിക്കരുത്, നിങ്ങൾ അവരെ വെറുക്കരുത്, നിങ്ങൾ അവരോട് മോശമായി പെരുമാറരുത്. അവരെ തിരുത്താൻ വേണ്ടി നിങ്ങൾ സതുപദേശം നൽകുക. അടിക്കേണ്ടി വന്നാൽ മുഖത്തടിക്കരുത്. പരസ്യമായി നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ശകാരിക്കരുത്. ഉച്ചത്തിൽ സംസാരിക്കേണ്ട ഘട്ടം വന്നാൽ വീട്ടിൽ റൂമിനകത്ത് മറ്റുള്ളവർ കേൾക്കാത്ത രീതിയിൽ മാത്രം ഉച്ചത്തിൽ സംസാരിക്കുക. ഇതൊക്കെ നിരവധി നിർദ്ദേശങ്ങളാണ്. അത്തരം പ്രശ്നങ്ങൾ ഭാര്യമാരിൽ നിന്ന് അനീതി ഉണ്ടായാൽ പോലും ഇങ്ങനെയുള്ള സമീപനങ്ങളെ ഉണ്ടാകാവൂ എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പൊ അനീതി ഇല്ലെങ്കിലോ? ഞാൻ പറഞ്ഞു, നമ്മുടെ കോടതിയിൽ കിടക്കുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. തുടങ്ങിയത് ചെറിയൊരു വാക്ക്, ചില പ്രശ്നം, മിക്കവാറും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാവുന്നതാണ്. പക്ഷെ അതിങ്ങനെ വളർന്ന് വളർന്ന് പിന്നെ അവർ നന്നാവാൻ തീരുമാനിച്ചാലും കുടുംബക്കാരാണ് അവൻ സമ്മതിക്കൂല. അത് ശരി, അവളുടെ വീട്ടുകാർ അങ്ങനെയൊക്കെ പെരുമാറി, ഇനി നാളെ അവളുടെ വിറക് പോവാം അല്ലെ. അവന്റെ വീട്ടുകാർ ഇത്രയൊക്കെ അനീതി കാണിച്ച് ഇനിയിപ്പം നന്നാവാൻ തയ്യാറാണെന്ന് വരുമ്പം നീ അവന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. രണ്ടു പക്ഷത്തുള്ളവർ സമ്മതിക്കില്ല. ജാഡ, ദുരഭിമാനം, അനാവശ്യമായ ശാഠ്യങ്ങൾ, ഇതൊക്കെയല്ലേ പല കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ കിടക്കാനുള്ള കാരണം. മനുഷ്യരിൽ ഉണ്ടാകാവുന്ന പാകപ്പിഴവുകളെ അതിന്റേതായ അർത്ഥത്തിലെടുക്കുകയും അത് തിരുത്താൻ വേണ്ടിയുള്ള അനുരഞ്ജന ശ്രമങ്ങളിൽ രണ്ടു പക്ഷത്തു നിന്നുള്ള ആളുകൾ കടന്നു വരികയും ചെയ്യുന്നതിന് പകരം ദുർവാശയും ശാഠ്യവുമായി നിന്നാൽ, അങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നത്. ദുർവാശയും ശാഠ്യവുമാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളെ ചേർക്കാതിട്ടിരിക്കുന്നതെന്ന്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ഭൂരിപക്ഷം അങ്ങനെയാണ്. അതിൽ ചില അപവാദങ്ങൾ കുറച്ചുണ്ടായേക്കാം. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ അവരിൽ മോശമായി കണ്ടാൽ അവരിലൂടെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് നാളെ നന്മ കൊണ്ടുവന്നേക്കാമൽ എങ്കിലോ. അള്ളാഹാണ് പറയുന്നത്, അപ്പോൾ അവരിൽ നിന്ന് നന്മ കാംക്ഷിക്കണം, നന്മയുണ്ടാകുമെന്ന് കരുതണം എന്നുള്ള നിർദ്ദേശം കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുകയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ കുടുംബാംഗങ്ങൾക്കിടയിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ, ചേരിതിരിവുണ്ടായാൽ, പിണക്കമുണ്ടായാൽ, അത് ഇണക്കാൻ അത് കണ്ട് ആസ്വദിക്കല്ലേ വേണ്ടത്. അയൽക്കാരന്റെ ബന്ധുവിന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാനസിക പ്രയാസങ്ങളും പിണക്കങ്ങളും കണ്ടിട്ട് അവരുടെ വീട്ടിലാണല്ലോ എന്ന് കരുതി നമ്മൾ സന്തോഷിക്കുകയും അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞ് പരദൂഷണേഷണയായിട്ട് നടക്കുകയല്ലേ വേണ്ടത്. പിന്നെ അത് തിരുത്താനും അവരിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ മാർഗങ്ങൾ നടപ്പാക്കാനും വേണ്ടി ശ്രമിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാണാൻ സാധിക്കും. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങൾ അതിലുണ്ട്. അതിലൊന്നാണ് ഞാൻ നിങ്ങൾ ഓതി കൽപ്പിച്ചത്. ഇപ്പൊ തലാഖ് ചൊല്ലി തന്നെ വെക്കാം, ഘട്ടമുണ്ടായി. എപ്പോഴാണ് തലാഖ് ചൊല്ലുന്നത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഹലാല് മാത്രമാണ് തലാഖ്, ഹലാലിൽ ഏറ്റവും വെറുക്കപ്പെട്ടത്. അപ്പൊ അവസാനേ തലാഖ് ഉണ്ടാവും. മുസ്ലിങ്ങളെ പറ്റി മറ്റുള്ള ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്താണ്? ഏറ്റവും വലിയൊരു പരാതിയും പോരായ്മയേക്കാൾ ഇഷ്ടമുള്ളപ്പോ കെട്ട, ഇഷ്ടമുള്ളപ്പോ ഒഴിവാക്കാം. അത് ഇസ്ലാമിൽ മാത്രമേ നടക്കാത്തുള്ളൂ. ഇസ്ലാമിന് ഇഷ്ടമുള്ളപ്പോ കെട്ട്, ഇഷ്ടമുള്ളപ്പോൾ ഒഴിവാക്കുന്ന രീതി ഇസ്ലാമിലില്ല. അത് ഇസ്ലാം സ്വീകരിക്കാത്തവൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? അവളിൽ ഭാര്യയിൽ ഒഴിവാക്കാമെന്ന് തോന്നുന്ന ഒരു തെറ്റ് കണ്ടാൽ തന്നെ ഇനി അവളിൽ നാളെ നന്മ ഉണ്ടായിക്കൂടെ എന്നാ ഖുർആൻ ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ ഇഷ്ടമുള്ളപ്പോ ഒഴിവാക്കല്, അതിനെത്ര ഗ്രേഡുണ്ട് നമുക്കറിയാവുന്നതാണ്. അതിന്റെ നിർദ്ദേശങ്ങൾ, ആ വിഷയത്തിൽ അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങൾ എന്താണ്? ആദ്യമായി ഫഇദൂഹുന്ന, അവരെ ഉപദേശിക്കണം, അവരോട് നിർദ്ദേശിക്കണം, അവർക്ക് നിങ്ങൾ പിന്നെ പുരുഷന്മാരാണ് കൈകാര്യകർത്താക്കൾ എന്നതിനാൽ വല്ലാത്തി തഹാഫൂന നുസൂസഹുന്ന, അവളുമാരുടെ അനുസരണക്കേടിന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഫഇദൂഹുന്ന, നിങ്ങൾ അവരെ ഉപദേശിക്കണം. ഭർത്താക്കന്മാരുടെ ഉപദേശം ഫലം ചെയ്യും, മിക്കവാറും ഫലം ചെയ്യും. എന്നിട്ടും ഫലം ചെയ്യാതിരിക്കത്തക്കവണ്ണം അവരിൽ അനീതി ഉണ്ടെങ്കിൽ തലാഖ് ചൊല്ലാൻ പറ്റുമോ? ഇല്ല. വഹുജുറൂഹുന്ന ഫിൽ മദാജ്, കിടപ്പറകളിൽ നിങ്ങൾ അവരെ ഉപേക്ഷിക്കാം. അപ്പോ കിടപ്പറകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരു പരിധി വരെ വീണ്ടും പ്രശ്നം പരിഹരിക്കാൻ അത് കാരണമായേക്കും. ഇനിയും എന്നിട്ടും അവർ തിരുത്താൻ തയ്യാറാകുന്നില്ല എങ്കിൽ വളരിപൂഹുന്ന, നിങ്ങൾ അവരെ അടിക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ അവരുടെ മുഖത്തടിക്കാൻ പാടില്ല, പരിക്കേൽപ്പിച്ചുകൊണ്ടടിക്കാൻ പാടില്ല, അതേപോലെ തെറി വിളിച്ചുകൊണ്ടടിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ഹദീസുകൾ നാം നേരത്തെ വായിച്ചിട്ടുണ്ട്. എന്നിട്ടോ അവരടിക്കാം, ഫൈൻ അതായനക്കും, ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ നിങ്ങളെ അനുസരിക്കുകയാണ് എങ്കിൽ ഫലാ തബുഹു അലൈഹിന്ന സബീല, അവരിൽ നിന്ന് മറ്റൊരു മാർഗം നിങ്ങൾ തേടാൻ പാടില്ല. അതായത് അവരെ നിങ്ങൾ തലാക്ക് ചെല്ലാൻ പാടില്ല. ഇത്രയൊക്കെ കനിശമാണ്. സാധാരണ രീതിയിൽ തഖ്വയുള്ള ഒരു കുടുംബം, ഇത് കല്ല് പെണ്ണ് കെട്ടാൻ നേരത്തെ തന്നെ തഖ്വ നോക്കണം, മതം നോക്കണം, ദീനിയുമായുള്ള ബന്ധം നോക്കണം എന്നൊക്കെ പറഞ്ഞ് വെറുതല്ല. അപ്പൊ ദീനീ നിർദ്ദേശം പാലിക്കുന്ന ഒരു കുടുംബമാണ് എങ്കിൽ സ്വാഭാവികമായും പരമാവധി ഇത്രയൊക്കെ ആവശ്യം വരികയുള്ളൂ. അതോടുകൂടി അതൊന്നിക്കേണ്ട കുടുംബമാണ് എങ്കിൽ അള്ളാഹു ഒന്നിപ്പിച്ചിരിക്കും. തലാഖിന്റെ പ്രശ്നം യഥാർത്ഥ വിശ്വാസികളുടെ കുടുംബത്തിൽ സാധാരണഗതിയിൽ കടന്നു വരികയില്ല. കൃത്യമായ അനീതിയും അധർമ്മവും അതേപോലെ നിവൃത്തിയില്ലാത്ത ഒത്തുകൂടായ്മയും ഉണ്ടെങ്കിൽ മാത്രമേ, അതും രണ്ടു കൂട്ടർക്കും ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ മാത്രമേ ഒരു തലാഖ് ഒരു മുസ്ലിം കുടുംബത്തിൽ നടക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു കുടുംബത്തിന് അനീതി ഏൽക്കുന്ന രൂപത്തിലാണ് കുടുംബബന്ധം വേർപിരിയുന്നത് എങ്കിൽ അതിലെന്തോ പോരായ്മയുണ്ട്. അതൊരു പക്ഷേ ഇരുവരും പുറത്താക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ നാളെ കൃത്യമായി മറുപടി പറയേണ്ടി വരും. ഇത്രയൊക്കെ ഉണ്ട്. എന്നിട്ടോ അങ്ങനെ തലാഖ് ചൊല്ലേണ്ട ഘട്ടം വന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തലാഖ് ചൊല്ലി, അല്ലെങ്കിൽ തലാഖ് ചൊല്ലാൻ തീരുമാനിച്ചു. രണ്ടർത്ഥമുണ്ട് തലാഖ് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ അവരെ ഒഴിവാക്കണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഫബലഗന അജലഹുന്ന, നിങ്ങൾ തലാഖ് ചൊല്ലിയിട്ട് അവളുമാരുടെ അവധി എത്തുകയും ചെയ്തു. അവരുടെ അവധിയെത്തി. എന്താ അവധിയെത്തുക എന്ന് പറഞ്ഞാൽ, തലാഖ് ചൊല്ലിയാൽ ഒരു നിശ്ചിത കാലം പിന്നെ വേറെ കല്യാണം കഴിക്കാനോ വേറെ കല്യാണ ആലോചനകൾ ഏർപ്പെടാനോ പാടില്ല. തലാഖ് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് റജഇയ, രണ്ട് ബാഇന. റജഇയ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാവുന്ന തലാഖ്. അതായത് ഒരാൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു വൈകാരികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായപ്പോൾ ഒഴിവാക്കി. മൂന്ന് ശുദ്ധികാലത്തിന് ശേഷമല്ലാതെ മറ്റൊരു വിവാഹത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൂടാ. ആ ശുദ്ധികാലത്തിനിടയിൽ മറ്റൊരാൾ ഞാൻ എന്നെ വിവാഹം ചെയ്യാമെന്ന് വാക്ക് കൊടുക്കാൻ പാടില്ല. അവൾക്ക് വേണ്ടി അവളുടെ ബന്ധുക്കളായ ആളുകൾ വിവാഹാന്വേഷണം നടത്താൻ പാടില്ല, സൂചന പോലും കൊടുക്കാൻ പാടില്ല. കാരണം തിരിച്ചെടുക്കാൻ അർഹതയുള്ള ഒരാൾ വേറെ ഇരിക്കുന്നുണ്ട്, ഒഴിവാക്കിയ ആൾ തന്നെ. ആ മൂന്ന് ശുദ്ധികാലം കഴിഞ്ഞിട്ടേ പിന്നെ മറ്റൊരാലോചനയെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. ആ ശുദ്ധികാലം കഴിഞ്ഞാലും ഈ ഭർത്താവിൽ തന്നെ അവൾ ആലോചിക്കുന്നതിന് വിരോധമില്ല. വേറെ ഒരു വിവാഹം നടന്നില്ല എങ്കിൽ ഇദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ ആ ഇദ്ദാ കാലാവധിക്ക് ശേഷവും അനുവാദമുണ്ട്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അങ്ങനെ വരും. എന്നിട്ടോ അതുകൊണ്ട് തന്നെ ഇനി റജഇയ ആണ് ഇതൊക്കെ. എന്ത്? ഒന്നും രണ്ടും തലാഖ് തിരിച്ചെടുക്കാനല്ലോ. മൂന്നാമത് പിന്നെയും തലാഖ് ചൊല്ലി ഇവൻ തലാഖ് ഒരു ശീലമാക്കിയവനാണെങ്കിൽ ഇനി തിരിച്ചെടുക്കാൻ പറ്റൂല. ചടങ്ങ് നിൽക്കാനുള്ള ഏർപ്പാടുമില്ല. പിന്നെ മറ്റൊരാൾ ആത്മാർത്ഥമായി കല്യാണം കഴിക്കണം. ചടങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചാൽ ഇസ്ലാമിൽ അത് സാധുവാകയില്ല. രണ്ടെണ്ണം ചൊല്ലി, മൂന്നാമത് ഇവൻ ചൊല്ലി, ഇനി അവന് തിരിച്ചെടുക്കാൻ പറ്റൂല. പിന്നെ അവന് സ്നേഹ പിന്നെ കാര്യബോധം തോന്നി, കുറ്റബോധമുണ്ടായി, തിരിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്താഗതി മൂന്നാമത്തെ തലാഖിന് ശേഷം വീണ്ടും അവന് തോന്നിയാൽ അതൊരു കാര്യമായ പണിഷ്മെന്റാണ്. ഒന്നും രണ്ടും ചാൻസ് അവള് കൊടുത്തു. മൂന്നാമത്തതിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന താക്കീത് നൽകി, എന്നിട്ടും അവൻ തലാഖിലെ ഈ ഏർപ്പാടം തുടർന്നുകൊണ്ടിരിക്കും ഖിയാമത്ത് നാൾ വരെ, അല്ലെ മരിക്കണവരെ. അതുകൊണ്ട് എന്താണ്? ഇനി തിരിച്ചെടുക്കാൻ പറ്റൂല. ആ പെണ്ണിനും അറിയാം ഭർത്താവിന്റെ ഒരു വൈകാരികയിൽ ക്ഷോഭത്തിലാണ് അയാൾ ഒരു പക്ഷെ ഒഴിവാക്കിയിട്ടുണ്ടാവുക എങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂല, തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ വേറൊരാൾക്ക്, പിന്നെ അയാൾക്ക് മരിക്കുന്ന ഒരു സന്ദർഭമൊക്കെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് ന്യായമായ കാരണങ്ങളാൽ തലാഖ് ചൊല്ലേണ്ട ഒരു സന്ദർഭമുണ്ടായി, എന്നിട്ട് ഇയാൾ രണ്ടാമത് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചു. പ്രവാചകന്റെ കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ മൂന്ന് പ്രാവശ്യം ഒഴിവാക്കിപ്പോയി, പിന്നെ വേറൊരുത്തം കിട്ടി, അയാളിപ്പോ അവളെ ഒഴിവാക്കിയിരിക്കുന്നു, എനിക്കിനി കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. പ്രവാചകൻ അനുവദിച്ചു. പ്രവാചകൻ അനുവദിച്ചെന്നല്ല, പ്രവാചകൻ ഇങ്ങനെ ചിരിച്ച പണപ്പല്ല് വെളിപ്പെട്ടു എന്നാണ് അവന്റെ നടപടി കണ്ടു. പിന്നെ അവൻ അവളെ അവൻ മരിക്കുന്നത് വരെയും തൊലാത്ത് ചൊല്ലിയിട്ടില്ല എന്നുകൂടി ഹദീസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ അത് അപൂർവമായി അങ്ങനെയൊക്കെ ഉണ്ടാവാം, അത് എപ്പോഴാണ്? മറ്റൊരു ഏർപ്പാട് കഴിഞ്ഞതിന് ശേഷമാണ്. എന്നല്ലാതെ ഇവിടെ നമ്മുടെ നാട്ടിലെ ചില ഏർപ്പാട് എന്താ പറയുക, മൂന്ന് ഒന്നിച്ചില്ല. മൂന്ന് ഒന്നിച്ചാലും ഇസ്ലാമിൽ ഉണ്ടോ? ഇല്ല. ഒരുത്തൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ എന്റെ പെണ്ണിനെ മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞു. സ്വഹീഹായ ഹദീസിൽ നസായി ഉദ്ധരിക്കുന്ന നസായിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം എന്താ പറയുന്നത്, മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഷത്തോടുകൂടി ചോദിച്ചു, നീ അള്ളാഹുവിന്റെ നിയമങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തിലെ അതിരുകളെ കൊണ്ട് പന്താടുകയാണോ, നീ അള്ളാഹുവിന്റെ നിയമങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ ആക്ഷേപിച്ചു. മൂന്ന് തലാഖ് മൂന്നാവുകയില്ല, ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രവാചകന്റെ കാലത്ത് തന്നെ പ്രശ്നമുണ്ടായി. അതിൽ പ്രവാചകൻ തീർപ്പ് കൽപ്പിച്ചു. പിന്നെ ഇങ്ങനെ മൂന്നും തുപ്പി മൂന്നും ചൊല്ലി തലാഖാവുകയില്ല ആണെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കൃത്യമായ നിയമം അനുസരിച്ച്, അത് വൈകാരികതയിലൊരു തലാഖ്, എങ്ങനെ മൂന്ന് തലാഖ് ഒരുമിച്ച് വരാം? അതെന്താണ് ആ പരിപാടി? തലാഖ് എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിവാകണ്ടത്? ഒന്നൊഴിവായി യുദ്ധകാലം കഴിഞ്ഞ് രണ്ടാമത് തിരിച്ചെടുത്താലല്ലേ പിന്നെ രണ്ടാമതൊരു തലാഖുള്ളൂ. മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞാൽ മൂന്നാവുമോ? ഇല്ലല്ലോ. മൂന്ന് എന്ന് എണ്ണം പറഞ്ഞാൽ മൂന്നാവില്ല, മൂന്ന് എണ്ണം തന്നെ വേണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ്, രണ്ടാമത്തെ ഒരു തലാഖിലേക്ക് കിടക്കുന്നതിന് മുമ്പ് യുദ്ധ കാലഘട്ടം കണ്ടൊന്നുണ്ട്, പിന്നെ അവ തിരിച്ചെടുക്കണം എന്നുള്ളതൊന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് പിന്നെ എങ്ങനെ രണ്ടാമത്തെ തലാഖ്? അത് നടക്കുന്നതിന് മുമ്പ് എങ്ങനെ മൂന്നാമത്തെ തലാഖ്? പിന്നെ എങ്ങനെ മൂന്നും ഒരുമിച്ച് ചെല്ലാൻ പറ്റുക? ഒരിക്കലും മൂന്നും ഒരുമിച്ച് ചെല്ലാൻ സാധ്യമല്ല. ഒന്ന് കഴിഞ്ഞാലേ രണ്ടുണ്ടാവൂ, രണ്ട് കഴിഞ്ഞാലേ മൂന്നുണ്ടാവൂ. മൂന്നും അങ്ങനെ ഉണ്ടായാൽ തന്നെ ആ പദപ്രയോഗത്തെ പ്രവാചകൻ ആക്ഷേപിച്ചു എന്നല്ലാതെ ആ മൂന്നും ചൊല്ലിയതിനെ പ്രവാചകൻ പരിഗണിച്ചില്ല. രണ്ടാമത് അവന് തിരിച്ചെടുക്കണമെന്ന് താല്പര്യമുണ്ടായപ്പോൾ പ്രവാചകൻ അനുവാദം കൊടുത്ത സംഭവമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളുടെ സാന്നിധ്യത്തിൽ പ്രവാചകൻ ഫത്വ നൽകിയത്. പ്രവാചകന്റെ അരികിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവനെ ഞാൻ കൊല്ലട്ടെ എന്ന്. മൂന്നും ചൊല്ലിയവരെ പ്രവാചകൻ നീ അള്ളാഹിന്റെ നിയമം കൊണ്ട് പന്താടുകയാണോ, നീ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൂന്നും ചൊല്ലിയവരെ ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകൻ കൊല്ലാൻ അനുവാദം കൊടുത്തില്ല, പക്ഷെ കൊല്ലട്ടെ എന്ന് ചോദിക്കാൻ മാത്രം സീരിയസ് ആയ ഒരു കാര്യമാണ്, നിസ്സാരമായൊരു വിഷയമല്ല എന്നർത്ഥം. എന്നിട്ടോ ഇവിടെ പറയുകയാണ്, അങ്ങനെ തലാഖ് തീരുമാനിച്ചു, ഇദ്ദാ കാലാവധി പൂർത്തിയായി എങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഇദാ തറാവൗ ബൈനഹും ബിൽ മഅറൂഫ്, മാന്യമായ നിലയിൽ പൊരുത്തത്തോടുകൂടി അവർ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങൾ അതിൽ മുടക്കം സൃഷ്ടിക്കരുത്. ആരോടും? എന്നോടും നിങ്ങളോടും. അവരേതായാലും പൊരുത്തപ്പെടാൻ തീരുമാനിച്ച രണ്ടാള്, ചിലപ്പോ ഒരു പക്ഷേ കടുത്ത അനീതി ഉണ്ടാകും, എന്നാലും അത് പൊരുത്തപ്പെടാൻ രണ്ടാളും തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അവളുമാരുടെ ഭർത്താക്കൾ തന്നെ അവരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ, ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അവരെ തിരിച്ചെടുക്കാൻ വേണ്ടി മര്യാദ പ്രകാരം ഭീഷണിയല്ല, ബലാത്കാരമല്ല, കുട്ടികളെ കുന്നുകളയുന്നുള്ള ആ രൂപത്തിലൊക്കെയുള്ള ധോനിവാസം പറഞ്ഞിട്ടല്ല. അതാണ് ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞത്. എങ്ങനെ? ഇദാ തറാവൗ ബൈനഹും ബിൽ മഅറൂഫ്, അവർക്കിടയിൽ മര്യാദ പ്രകാരമുള്ള റിള തൃപ്തി ഉണ്ടായിക്കഴിഞ്ഞ് അവർ യോജിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ തഅ്ദുറൂഹുന്ന, നിങ്ങൾ മുടക്കമുണ്ടാക്കാൻ പാടില്ല. ഇന്നത്തെ വിവാഹമോചന കേസുകളിൽ ഏകദേശം 80% വധൂവരന്മാരല്ല പ്രശ്നക്കാർ, അവരുടെ ബന്ധുക്കളാണ് പ്രശ്നക്കാർ. ഞാൻ പറഞ്ഞല്ല, അതുമായി ബന്ധപ്പെട്ട പിന്നെ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ റിപ്പോർട്ടുകളാണ് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഇനി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ എടുക്കും. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുന്നത്, ഇണങ്ങി നിൽക്കുന്നത്, വിട്ടുനിൽക്കുന്നത്, യോജിക്കാതെ നിൽക്കുന്നത്, അതിനൊക്കെ അവർ യോജിക്കണം എന്ന് ഏതെങ്കിലും ഒരു ദിവസം തീരുമാനമെടുത്ത മോടക്കക്കാരാരാ? സ്വന്തം പിതാക്കന്മാരും മാതാക്കന്മാരും ചിലപ്പം കുറച്ചൊക്കെ വിട്ടുവീഴ്ച കിട്ടിയാലും, പക്ഷെ അവർ പോലും ചിലപ്പോൾ ദുർവാശി കാണിക്കും. എന്നോടവ നന്നാവാൻ തീരുമാനിച്ചു, പക്ഷെ എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലെന്ന് ചോദിക്കും. രണ്ടു പക്ഷത്തും ഷാഢ്യവും ദുർവാശിയും മാത്രം എത്ര ബന്ധങ്ങളെയാണ് അറുത്തു കളഞ്ഞിട്ടുള്ളത്? അത് അറിയാവുന്ന, നമ്മുടെ മനസ്സുകൾ അറിയാവുന്ന അള്ളാഹു തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ വാക്ക് പറഞ്ഞ ന്യായം ഉണ്ടായി, എന്നാലും അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ ഇനി അവന്റെ കൂടെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത് അല്ലെ? എന്നാലും അവളുടെ വീട്ടുകാരൻ, അവളുടെ സഹോദരൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണല്ലോ നീ അവളെ നീ വീണ്ടും തിരിച്ചെടുക്കരുതെന്ന് ഞാൻ ശാഠ്യം പിടിച്ച ദുനിയാവ് പറയാൻ പറ്റും, അള്ളാഹിന്റെ അടുത്ത് വിട്ട് പറയാൻ പറ്റൂല. കാരണം അള്ളാഹ് പറഞ്ഞു അവർ എത്ര എന്തെല്ലാം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അവർ തീരുമാനിച്ചു, അതൊരു മര്യാദ പ്രകാരമുള്ള തീരുമാനമാണ് എങ്കിൽ, അനീതി ബലാത്കാരം അങ്ങനെയുള്ള പ്രശ്നം അതിൽ ഇല്ലെങ്കിൽ, കാണുന്നില്ലെങ്കിൽ, പിന്നെ നിങ്ങൾ പോയിട്ടായാലും മുടക്കം നിൽക്കരുത്. ഇത് നമ്മൾ നടക്കുന്ന കാര്യമാണ്, കൃത്യമായ നിർദ്ദേശം. അത്രയും പറഞ്ഞു. ഇനിയോ അതിനു മുമ്പ് തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ ഒരു നന്മയ്ക്കും ഒരു കാരണവശാലും മുടക്കം നിൽക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞ വ്യക്തി സ്വഹാബിയായിരുന്നു, ബദ്രയുദ്ധത്തിൽ പങ്കെടുത്ത ആളായിരുന്നു. അദ്ദേഹം അറിയാതൊരു വൈകാരികതയിലെന്ന് പറഞ്ഞു പോയതാ മിസ്തഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രയത്തിൽ ജീവിക്കുന്ന ആളാണ്. അബൂബക്കർ സിദ്ദീഖാണ് അദ്ദേഹത്തിന്റെ ചെലവ് നടത്തുന്നത്. അബൂബക്കർ സിദ്ദീഖ് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, സത്യവിശ്വാസികളുടെ മാതാക്കളിൽപ്പെട്ട ഒരാളെ കുറിച്ച് നീ അപവാദം പ്രചരിപ്പിച്ചുവല്ലേ, നിനക്ക് ഞാൻ തിന്നാതരൂല എന്ന് പറഞ്ഞു. കണ്ടല്ലേ, കുടുംബക്കാർ കുടുംബബന്ധം മുറിക്കാൻ നമ്മൾ ഇതിനേക്കാൾ നിസ്സാരമായ കാരണം കൊണ്ടല്ലേ വല്ലതും കൊടുത്തോണ്ടിരിക്കുന്നത്? വർഷത്തിലോ മാസത്തിലോ ഒക്കെ പാവപ്പെട്ടിട്ട് കൊടുക്കുക, എന്തെങ്കിലും നിസ്സാര കാരണം കിട്ടി ഇനി അത് കൊടുക്കൂല എന്ന് പറയും. അത് ഇബ്ലീസിന്റെ ഏർപ്പാട്. ഇവിടെ കടുത്ത് നമുക്ക് തന്നെ ഒരു ഗുരുതരമായ പാതകമായി തോന്നുന്ന ഒരു വിഷയമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, അബൂബക്കർ സിദ്ദീഖിന്റെ വിഷയത്തിൽ. എന്നിട്ട് ഖുർആനിൽ ആയത്തിറങ്ങി, വലാ യുഖ്തലി ഉലുൽ ഫളി മിൻകും വസാഅതി അൻ യുതൂ ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവർ, ബന്ധുത്വമുള്ള ആളുകൾ, അഗതികൾ, അവർക്ക് നിങ്ങൾ വല്ല ഔദാര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരം കാരണങ്ങളാൽ നിങ്ങൾ മുടക്കി വെക്കരുത്, നിങ്ങൾ തടഞ്ഞു വെക്കരുത്. അബൂബക്കർ സിദ്ദീഖിനോട് പറയാം, മിസ്തഖ് നാരാ ഹിജ്റ വന്ന ആളാ, മുഹാജിറാണ്, പ്രത്യേകം എടുത്തു പറഞ്ഞു വൽ മുഹാജിർ നബീ സബീലില്ലാഹ്, വലിയ അർഫൂ നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണം, ആയിഷ ബീവിയെ പറ്റി അപവാദം പറഞ്ഞ വ്യക്തിക്ക് വിട്ടുവീഴ്ച കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ടോ വല്യസ്ഫഹു നിങ്ങൾ വിശാലത കാണിക്കണം, അനാത്തുഹിബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ല നിങ്ങൾക്ക് തെറ്റുകൾ പുറത്തു തരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ, അല്ല ഞാനും നിങ്ങളും ചെയ്ത് തെറ്റ് അല്ല മാപ്പ് തരണം നിങ്ങൾ വിചാരിക്കുന്നില്ലേ. എന്നാ എന്ത് വേണം? നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ മറുപക്ഷത്ത് വരെ തെറ്റുകൾ നിങ്ങൾ മാപ്പ് കൊടുക്കും, എന്നാലേ അല്ല നിങ്ങൾക്ക് മാപ്പ് തരും. നേരത്തെ നമ്മൾ ഈ ആയത്ത് ഓതി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ പ്രശ്നം എന്താറിയോ, അനാവശ്യമായ സത്യങ്ങളാണ്. ആ സത്യങ്ങളെ പറ്റി നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ അതിരുകളെ നമ്മൾ വളരെ കണിശമായി സൂക്ഷിക്കണം. സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 231-ാമത്തെ ആയത്ത്, ഇപ്പൊ ഞാൻ ഓതി ആയത്തിന് തൊട്ടുമുമ്പുള്ള ആയത്ത്, എന്താ പറയുന്നത്? വഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫബലഗന അജലഹുന്ന, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലി ഇദ്ദാ കാലാവധി പൂർത്തിയായി, ആ പൂർത്തിയാകുന്ന സമയം വന്നാൽ, ഫംസികൂഹുന്ന ബിമഅറൂഫിൻ, നിങ്ങൾ ഒന്നുകിൽ നല്ല നിലയിൽ നിങ്ങളുടെ ഭാര്യമാരായി കൂടെ താമസിപ്പിക്കുക. തലാഖ് 3 ശുദ്ധികാലം കഴിഞ്ഞ ആ ശുദ്ധികാലം കഴിയുന്ന ദിവസം എന്ത് ചെയ്യണം? അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധം വന്ന് എന്ത് ചെയ്യണം? അവരെ കൂടെ താമസിപ്പിക്കണം. ഔ സരിഹൂഹുന്ന ബിമഅറൂഫ്, അല്ലെങ്കിലോ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞേക്കണം, ആട്ടി പറഞ്ഞേക്കരുത്. തലാഖാണെങ്കിൽ തന്നെ മര്യാദയ്ക്ക് സമ്മാനം കൊടുത്തു പറഞ്ഞേക്കണം, സമ്മാനവും കൊടുത്തു പറഞ്ഞേക്കണം. അവർക്ക് പ്രത്യേക ആ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ തടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരാശ്വാസം എന്ന നിലയിൽ, നഷ്ടപരിഹാരം എന്ന നിലയിൽ നിങ്ങളൊരു മത്തായി കൊടുത്തുകൊണ്ട്, ജീവിതകാല ഉടമകളല്ല, വേറൊരു കല്യാണം കഴിക്കുന്നവരെ മുഴുവനല്ല, മാന്യമായ നിലക്കെന്താണ്, അയാളുടെ സ്വത്ത് നിലവാരമനുസരിച്ച് ഒരു സമ്മാനം കൊടുത്തിട്ട് വിടണമെന്നാ പറഞ്ഞിരിക്കുന്നു. തലാഖ് ചൊല്ലിയ പെണ്ണ് അവിടെ താമസിക്കണം, ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം. നമ്മൾ തലാഖ് ചൊല്ലണ്ട, ചൊല്ലണം നമ്മൾ തീരുമാനിച്ചു വരുമ്പോഴേക്ക് എന്താണ്, ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിലോ ഇറങ്ങിപ്പോകലും തെറ്റ്, ഇറക്കി പറഞ്ഞേക്കലും തെറ്റ്. അല്ലെങ്കിൽ അവന്റെ ഉമ്മയോ അവന്റെ ബന്ധുക്കളോ എന്തിട്ടുണ്ടോ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ വിദേശത്തായിരിക്കും, ചിലപ്പോൾ വേറെ എവിടെങ്കിലൊക്കെ ആയിരിക്കും അല്ലേ. ഇപ്പൊ പാർസലൊക്കെയാണ് തലാഖ്, അങ്ങനെ പാർസൽ തലാഖ് തന്നെ പാടില്ല, മനസ്സിലായില്ലേ. ഗർഭിണികളായിരിക്കെ, ഭാര്യമാർ ഗർഭിണികളായിരിക്കെ തലാഖ് എല്ലാം പാടില്ല. തലാഖ് എളുപ്പത്തിൽ നടക്കുന്ന നിങ്ങളെ വിചാരം അല്ല. ഇനിയോ തലാഖ് ചൊല്ലിയാൽ തന്നെ അവളെ പറഞ്ഞേക്കാൻ പാടില്ല, കടുത്ത വകയിൽ അവളിൽ നിന്ന് വന്നാളില്ലാതെ വ്യഭിചാരം എന്നാണ് അതിനെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പരസ്യമായി വ്യക്തമായി തെളിവോടുകൂടി അവൾ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാലല്ലാതെ അവളെ വീട്ടിൽ നിർത്തി പറഞ്ഞേക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത്രയും വലിയ എന്തെങ്കിലും അധർമ്മ പ്രവർത്തനം, അത് അവിടുത്തെ കാവിക്ക് പറയാൻ സാധിക്കണത് കടുത്ത ഒരു അധർമ്മമാണെന്ന് എങ്കിൽ മാത്രം, അപ്പൊ ചോദിച്ചും അന്വേഷിച്ചും മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലിയാത്തന്നെ. അപ്പൊ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് ചെലവിന് കൊടുക്കേണ്ടതും അവള് താമസിക്കേണ്ടതും എവിടെയാ, ഭർത്താവിന്റെ വീട്ടിൽ. നമ്മളങ്ങനെ ചെയ്യോ ഇല്ല. പെണ്ണ് ഇറങ്ങിപ്പോകുന്നതും തെറ്റ്, പെണ്ണിനെ ഇറക്കി വിടുന്നതും തെറ്റ്, രണ്ടും തെറ്റായിട്ടാ ഇസ്ലാം പഠിപ്പിക്കുന്ന, ഖുർആൻ കൃത്യമായിട്ട് പറയുന്നത്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റാത്തത് അത്ര ആയത്തൊക്കെ ഓളാകത്തല നല്ലതും, ഇഷ്ടമുള്ളത് കേട്ടാൽ മതി ആൾക്കാർക്ക്, മനസ്സിലായില്ലേ. ഇത് പാലിക്കാതിരുന്നാണ് അറുനാന്റെ കോടതിയിൽ നമ്മൾ എങ്ങനെ എത്രത്തോളം മറുപടി പറയേണ്ടി വരുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. എന്നിട്ട് പറയുകയാണ്, പറഞ്ഞയക്കുകയാണെങ്കിലും മര്യാദക്ക് പറഞ്ഞേക്കണം. വലാത്തുംസിക്കൂഹുന്നു, നിങ്ങൾ അനീതി കാണിക്കാൻ വേണ്ടി, അതിൽ കവിയാൻ വേണ്ടി നിങ്ങൾ അവരെ ദ്രോഹകരമായി പിടിച്ചു വെക്കരുത്. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ട് എന്താണ് തലാഖ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാശി തീർക്കാൻ വേണ്ടി ഞാൻ നിന്നെ, അല്ലെങ്കിൽ എന്താണ് ചില ആൾക്കാർ ഒഴിവാക്കുന്നു, ഒഴിവാക്കാതെ കഷ്ടപ്പെടുത്തും, എന്നിട്ട് അവൻ വേറെ പോയി കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചിട്ട് ഇവിടെ ഒഴിവാക്കാതെ ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ കാര്യമില്ലാതെ കിട്ടിയില്ല എന്ന് പറയും. ആ നേരത്ത് ആ നേരത്ത് പെണ്ണിനെ എന്ത് ചെയ്യാം, ഫസ്ഖ് ചോദിച്ചു പോകാം, അത്രേ ഉള്ളൂ കാര്യം, മനസ്സിലായില്ലേ. എന്നെ പരിഗണിക്കുന്നില്ല, കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ പ്രയാസപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ആണെങ്കിൽ ആ പെണ്ണിന് തലാഖ് വാങ്ങിച്ചു പോകാവുന്ന കാര്യമേ ഉള്ളൂ. അവൾക്ക് സ്വയം ഫസ്ഖ് ചെയ്ത്, അത് മറ്റൊരു നിയമമാണ്, മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇവിടെ പുരുഷനോട് പറയുന്നത് രണ്ടാമത് നമ്മളെ തിരിച്ചെടുക്കുക, എന്നിട്ട് അവളെ വീണ്ടും പീഡിപ്പിക്കാൻ വേണ്ടി അല്ലെ. സ്ത്രീധനത്തിന്റെ പേരിൽ, മറ്റ് മാമൂലികളുടെ പേരിൽ, തോന്നിവാസങ്ങളുടെ പേരിൽ, ഹറാമിന്റെ പേരിൽ, അങ്ങനെ ഒരുപാട് ഒരുപാട് അന്യായങ്ങളുടെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പേടിപ്പിക്കാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യരുത്, പിടിച്ചു വെക്കരുത്. ഇത്തരം നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയോ വമൻ യഫ്അൽ ദാലിക, ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയുടെ വിഷയത്തിൽ ഈ അനീതി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, ഫഖദ് ളമ നഫ്സ, അവൻ അവനോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു. വലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവ, അല്ലാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ പരിഹാസമായി കാണരുത്. വദുഖുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ യഅദുക്കും ബി, ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഉപദേശമായി നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅലമു അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ് എന്ന് നിങ്ങൾ ഓർക്കണം. വിഷയം ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. വീണ്ടും പറയുന്നു, വൈദാ തല്ലഖ്തുമുൻ നിസാഅ ബലഗ നാജലഹുന്ന, നിങ്ങൾ തലാഖ് ചൊല്ലി അവധിയെത്തി എന്നാലോ, ഫലാ തഅദുലൂഹുന്ന അൻ യൻകഹിന സുവാദഹുന്ന ഇദാ തറാദൂ ബൈനഹും ബിൽ മഅറൂഫ്. നേരത്തെ നമ്മൾ ഓതിക്കെട്ടു, എന്താണ് മര്യാദ പ്രകാരം അവർ തൃപ്തിയോടുകൂടി യോജിക്കാൻ തീരുമാനിച്ചാൽ മറ്റുള്ള ബന്ധുക്കളായ ആളുകൾ അവർക്ക് മുടക്കം നിൽക്കാൻ പാടില്ല. ദാലിക യുവാദു ബിഹി മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന ഉപദേശമാണിത്. അപ്പൊ ഈ ഉപദേശം സ്വീകരിക്കാത്തവരാരാ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവര്, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവര്. അവർക്ക് ശാഢ്യവും ദുശാഢ്യവുമായിരിക്കുന്നത് വലുത്, അള്ളാഹുന്റെ നിയമങ്ങളെക്കാൾ, അള്ളാഹു പറഞ്ഞ വിട്ടുവീഴ്ചയേക്കാൾ വലുതെന്താണ്, അത് ശരി, എന്റെ തറവാട് അവളുടെ തറവാടിനേക്കാൾ, അവന്റെ തറവാടിനേക്കാൾ മികച്ചതാണ്, അതുകൊണ്ട് അവന്റെ മുന്നിൽ കീഴൊതുങ്ങാൻ എന്റെ തറവാട്ടിലുള്ളവർ കിട്ടില്ല എന്ന ദുരഭിമാനത്തിന്റെയും ദുർവാശിയുടെയും ബന്ധം മുറിച്ചു കളയാനുള്ള തീരുമാനമുണ്ടല്ലോ, അവന് നാളെ അള്ളാഹുവിന്റെ അരികിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയാണ്, അള്ളാഹുന്റെ നിയമം പാലിക്കലാണ് നല്ലത്. ദാലിക്കും അസ്കാലിക്കും വാത്തുഹർ, അതാണ് അവന് പരിശുദ്ധമായതും അവന് പവിത്രമായതും. വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ, അള്ളാഹു ആണ് കാര്യങ്ങൾ അറിയുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടല്ലോ എന്നാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ, പ്രത്യേകിച്ചും ഇണകൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ തകരാറുകൾ വരാതിരിക്കാൻ ബന്ധുക്കളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ച പരമാവധി ഉണ്ടായിരിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഈ വിഷയത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് സൂറത്തുൽ ബഖറയും സൂറത്തുൽ നിസാവും സൂറത്തുൽ ത്വലാഖും ഒക്കെ ഓതി നമ്മൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങളുടെ കരുത്ത് നിലനിർത്തുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.